പ്രൈസ് ദ ലോർഡ്. നാലാമത്തെ അധ്യായത്തിൻ്റെ 12 വരെ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. തുടർന്ന് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുകയാണ്. സഭയുടെ ഉൾപ്രാവണത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ് ഈ ഭാഗത്ത്. ആ ഭാഗം പറഞ്ഞവസാനിപ്പിക്കുമ്പം ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ നമുക്കാണ്. 13 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ. സഹോദരന്മാരെയും, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവേ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പൗലൂസും സഹപ്രവർത്തകരും തെസലോനിക്കയിൽ നിന്ന് പോയ ശേഷം വിശ്വാസികൾ ചിലർ മരണമടഞ്ഞു. തങ്ങളുടെ ആയുസ്സിൽ തന്നെ കർത്താവ് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന വിശ്വാസികളിൽ ഈ സംഭവം വേദശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് മുമ്പ് നിര്യാതരായവർക്ക് വീണ്ടെടുക്കപ്പെട്ടവരുടെ സംഘത്തിൽ സ്ഥാനം ലഭിക്കുമോ? അവർ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയോ? ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ അവർക്ക് പങ്കാളികളാകുവാൻ കഴിയുമോ? അല്ല, മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ആധ്യാത്മിക സിദ്ധികൾ വല്ലതും ലഭിക്കുമോ? അതോ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവയേക്കാൾ എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ ദൈവസേനയിൽ ലഭിക്കുമോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരവും, അതേസമയം പ്രിയപ്പെട്ടവരുടെ നിര്യാണത്തിൽ ദുഃഖിതരായി കഴിയുന്നവരെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്തുവാനുമായി ഈ വിഷയത്തെക്കുറിച്ച് 5 മൗലിക തത്വങ്ങൾ പൗലോസ് ഇവിടെ നൽകുകയാണ്. 1, വെളിപ്പാട്, റവലേഷൻ. ദൈവിക സത്യത്തിൻ്റെ വെളിപ്പാട് മൂലം ഇതിൽ ഉറയ്ക്കണം. 13-15 വാക്യങ്ങൾ അത് കാണുന്നു. 1, നിങ്ങൾക്ക് ഒരു വ്യക്തമായ അറിവ് അനിവാര്യമാണ്. സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. 13-ാം വാക്യത്തിൽ കാണുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരൊറപ്പും പ്രത്യാശയും സമാധാനപരമായ ചിന്തയും എങ്ങനെയാണ് മനുഷ്യഹൃദയത്തിൽ ഉണ്ടാകുവാൻ കഴിയുന്നത്? നിഗൂഢ മതങ്ങളിലും പ്ലേറ്റോണിക് തത്വചിന്തകളിലും ആത്മാവിൻ്റെ അമർത്തത അംഗീകരിച്ചതായി കാണാം. എന്നാൽ എത്രമാത്രം പ്രത്യാശാജനകമായി വിശ്വാസം അവർ സ്വീകരിച്ചിരുന്നുവെന്നത് ആണ് പ്രശ്നം. തിരുവെഴുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ കാലത്ത് ജീവിച്ച് മൺമറഞ്ഞ ഭക്തന്മാരിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ രൂഢമൂലമായി പതിഞ്ഞിരുന്നു എന്ന് കാണാം. ഭക്തനായ മോശ പറഞ്ഞു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീ എന്നും അരളി ചെയ്യുന്നു. സങ്കീർത്തനം 90:3. ഇയോബ് പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. ഇയോബ് 19:25-27 വാക്യങ്ങളിൽ. 2, ആധുനിക തത്വജ്ഞാനികളും ദുരുപദേഷ്ടാക്കന്മാരും ആത്മാവിൻ്റെ അമർത്യതയെക്കുറിച്ച് തെറ്റായ നിലയിൽ വാദഗതി ഉന്നയിക്കുന്നുവെങ്കിലും ദൈവവചനം മനുഷ്യജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണം മറ്റൊരു പുത്തൻ ജീവിതത്തിൻ്റെ തുടക്കമാണെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. ഇവിടെ പൗലോസ് നാം ഒരു വെളിപ്പാട് മൂലം ഇതിൽ ഉറയ്ക്കണമെന്ന് എഴുതിക്കൊണ്ട് ഈ സത്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നു. അഥവാ തെസ്ലോനിക്കയുടെ ഇടയിലെ പ്രശ്നത്തെ പരിഹരിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ലെന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. വാക്യം 15. ക്രൈസ്തവരായ നമുക്ക് മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ചഞ്ചല ചിത്തരാകേണ്ട ആവശ്യം വിശേഷിക്കുന്നില്ല. കാരണം ഏറ്റവും ഉറപ്പേറിയ വെളിപ്പാട് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ മനുഷ്യൻ്റെ കണക്കൂട്ടലുകളോ തത്വജ്ഞാനമോ ശാസ്ത്രനിഗമനമോ നമുക്ക് ആശ്രയിച്ചിട്ട് കാര്യമില്ല. സങ്കീർത്തനം, സഭാപ്രസംഗി എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്ന് ദുരുപദേശ സംഘടനകൾ കട്സ് ശവക്കുഴിയാണ് മനുഷ്യൻ്റെ അന്ത്യം എന്നും മരണാനന്തരം ദേഹി പുനരുത്ഥാനം വരെ നിദ്രാവസ്ഥയിലാണെന്നും പഠിപ്പിക്കുന്നു. ദേഹി ഉറക്കം. എന്നാൽ തിരുവെഴുത്ത് സൂക്ഷ്മമായി പഠിച്ചാൽ നിദ്രാവസ്ഥയിൽ കഴിയുന്ന ദേഹികയെക്കുറിച്ച് സോൾ പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ സുവിശേഷത്താൽ മരണം നീക്കി ജീവനും അക്ഷതയും ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 2 തിമോത്തിയോസ് 1:10 നാം വായിക്കുന്നു, ജീവിച്ചിരിക്കുമ്പോൾ എന്നവർ മരിച്ചവർക്ക് മുമ്പായി ഒരിക്കലും പുനരാഗമനത്തിങ്കിൽ എടുക്കപ്പെടുന്നില്ല. ഇരുകൂട്ടരും കർത്താവിൻ്റെ പുനരാഗമനത്തിൽ ഒന്നിച്ചാണ് എടുക്കപ്പെടുന്നത്. ഈ വെളിപ്പാട് പൗലോസിന് നേരിൽ കർത്താവിങ്കിൽ ലഭിച്ചതാണ്. 1 കൊരിന്ത്യർ 15:51-58 ഭാഗങ്ങളിൽ ഈ ചിന്തകൾ, അത് ഈ സത്യത്തെ കുറെ കൂടെ ദൃഢമാക്കി ഉറപ്പിച്ച് പൗലോസ് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. രണ്ട്, പുനരാഗമനം, റിട്ടേൺ. ക്രിസ്തു തന്നെ വീണ്ടും വരും. വാക്യം 14-15. ക്രിസ്തുവിൻ്റെ പുനരാഗമനം രക്ഷയോടും 1:9-9:10 ശിശൂഷയോടും 2:19-20 സ്ഥിരതയോടും 3:11-13 ബന്ധപ്പെടുത്തി ഈ ലേഖനത്തെ പറഞ്ഞ ശേഷം ഇവിടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ഹൃദയത്തിൽ ആഴമായ മുറിവുകൾ സംഭവിച്ച് ദുഃഖിതരായിരിക്കുന്നവരുടെ ആശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് ഉപദേശം സ്ഥാപിക്കുകയാണ്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. വാക്യം 14. പുതിയ നിയമത്തിലെ 260 അധ്യായങ്ങളിൽ 318 വാക്യങ്ങളിൽ കർത്താവിൻ്റെ പുനരാഗമനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിലെ 25 വാക്യങ്ങളിൽ 1 എന്ന ക്രമത്തിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ ദൈവപൈതലിൽ സംഭവിക്കാനുള്ള ഈ മകൾ സംഭവങ്ങൾ ഭാഗ്യകരമായി പ്രത്യാശ ഉളവാക്കുന്നു. തീത്തോസ് 2:13. അവൻ എപ്പോൾ വരുമെന്ന് അറിയായികയാൽ യാമം നോക്കി കാത്തിരിക്കുന്നവരെ പോലെ നാം ക്ഷമയോടെ വിശുദ്ധരായി ഇഗത്തിൽ പാർക്കേണ്ടത് ആവശ്യമാണ്. എബ്രായർ 9:28. മരിച്ചവരെക്കുറിച്ച് താൻ നിദ്ര കൊണ്ടവർ എന്ന പദത്താൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. മരണത്തെ നിദ്ര എന്നാണ് കർത്താവും വിളിച്ചിരിക്കുന്നത്. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. യോഹന്നാൻ 11:11. എന്നാൽ യേശുവിനെക്കുറിച്ച് നിദ്ര കൊള്ളുന്നു എന്ന് പറയാതെ മരിച്ചുവെന്ന് വളരെ ശക്തമായി പൗലോസ് പറയുന്നു. മരണാനന്തരം യേശുവിന് എന്ത് സംഭവിച്ചുവെന്ന് നാം വ്യക്തമായി അറിയുന്നതിനാൽ മരണം ഇനിമേൽ നമുക്കൊരു പേടി സ്വപ്നമല്ല. മരണാനന്തരം മനുഷ്യൻ്റെ ദേഹി അഥവാ സോൾ നിദ്ര കൊള്ളുന്നു എന്നല്ല താൻ പറഞ്ഞത്. പ്രത്യുത ജീവൻ ശരീരത്തിന് വേർപെട്ടതിനാൽ മർത്യ ശരീരം നിദ്ര കൊള്ളുന്നുവെന്നാണ് സ്ഥാപിച്ചത്. മനുഷ്യൻ്റെ അകത്തെ മനുഷ്യൻ എന്ത് സംഭവിച്ചു? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നു. ഫിലിപ്പിയർ 1:23, 1 തെസ്സലോനിക്കർ 5:10. ഒരു വിശ്വാസി മരിച്ചാൽ തൻ്റെ ആത്മാവ് സ്വർഗീയ പറുദീസായിൽ ക്രിസ്തുവിൽ ബോധപൂർവം മറഞ്ഞിരിക്കുക അത്രയേ ചെയ്യുന്നത്. അത് അത്യുത്തമമായ ഒരു അനുഭവമാകുന്നു. അപ്പോൾ തന്നെ ആത്മാവ് വിട്ടുപിരിഞ്ഞ ശരീരം നിർജീവാവസ്ഥയിൽ ഈ മണ്ണിൽ അവശേഷിക്കുന്നു. അതും പുനരുത്ഥാന ദിനം വരെ. യാക്കോബ് 2:26. കർത്താവിൻ്റെ പുനരാഗമനം വിശ്വാസികളുടെ ആശ്വാസമാകാനുള്ള കാരണം ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തുമെന്നതിനാൽ അത്രേ. നമ്മുടെ പ്രിയപ്പെട്ടവർ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടെങ്കിൽ ഇപ്പോൾ അവർ എവിടെ ആയിരിക്കുന്നു എന്ന അറിവ് നമുക്കുള്ളത് തന്നെ ആശ്വാസമാകും. അവർ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളല്ല. കാരണം കർത്താവ് വരുമ്പോൾ നിദ്ര കൊണ്ട സകല വിശുദ്ധന്മാരും അവനോടുകൂടെ വരും. ആ പൊൻപുലരിക്കായി നമുക്ക് നോക്കി പാർക്കാം. 16-ാം വാക്യം വ്യക്തമാക്കുന്ന പോലെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. നിദ്ര കൊണ്ടവരുടെ ആത്മാക്കൾ അവരുടെ ശരീരത്തോട് ചേർന്ന് തേജസ്കരിക്കപ്പെടുന്നു. ഇത് സഭയ്ക്ക് വേണ്ടി കർത്താവ് വരുന്നു. 1-ാം വരവിൽ അത്രേ സംഭവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത എന്ന് 1 തെസ്സലോനിക്കർ 3:13 പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യാശത്തെ അത്രേ അർത്ഥമാക്കുന്നത്. അഥവാ കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ 2-ാം മുഖം. കർത്താവ് വിശുദ്ധന്മാരോട് വരുന്ന ആശയം 14-ാം വാക്യത്തിൽ ഇല്ല. പ്രത്യുത അവൻ വിശുദ്ധന്മാർക്ക് വേണ്ടി വരുമ്പോൾ മരിച്ചു മൺമറഞ്ഞ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ മാത്രമായിരിക്കും തങ്ങളുടെ തേജസ്കരണത്തിനായി വന്നു ചേരുന്നത്. ഈ സംഭവം എപ്പോൾ നടക്കും? നാളും നാഴിയും ആർക്കും നിശ്ചയമില്ല. പക്ഷേ ഇവിടെ പൗലോസ് ജീവനോട് ശേഷിക്കുന്നവരായ നാം 15-17 വാക്യങ്ങൾ എന്ന് ബഹുവചനം ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം തൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ സംഭവം നടക്കുമെന്ന ഏറിയ പ്രതീക്ഷയിലാണ് താൻ ജീവിച്ചിരുന്നതെന്ന് സ്പഷ്ടമാക്കുന്നു. ഏത് നിമിഷത്തിലും സംഭവിക്കാമെന്ന അതിപ്രധാന വിഷയമാണ് കർത്താവിൻ്റെ പുനരാഗമനം. അതാണ് നമ്മുടെയും പ്രത്യാശ. കർത്താവിൻ്റെ വരവ് ആസന്നമാണ്. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഫിലിപ്പിയർ 4:5. സമയം പരിമിതമാണ്. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 1 കൊരിന്ത്യർ 15:52. ദൈവവചനത്തെ അധികാരത്തെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നാം പൂർണ്ണ നിശ്ചയമുള്ളവരും വചനത്തിൽ ആശ്വാസം കണ്ടെത്തിയവരുമായിരിക്കും. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. പൗലോസ് വളരെ ശക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ്. പ്രത്യാശയില്ലാത്തവർ ദുഃഖിക്കും. അവരുടെ ദുഃഖത്തിന് പരിഹാരമില്ല. അവരുടെയൊക്കെ നഷ്ടപ്പെടുന്നത് നിത്യമാണ്. എന്നാൽ പ്രത്യാശയുള്ള ദൈവമക്കൾ അതുപോലെ ദുഃഖിക്കരുത്. വിശ്വാസികളുടെ ദുഃഖം പ്രിയപ്പെട്ടവരുടെ താൽക്കാലിക വേർപാട് നിമിത്തമാണ്. ഭക്തനായ അബ്രഹാം തൻ്റെ ഭാര്യയായ സാറ മരിച്ചപ്പോൾ അവളെക്കുറിച്ച് വിലപിച്ചു കരഞ്ഞു. 1 കൊരിന്ത്യർ 23:2. വേർപാട് ദുഃഖമുളവാക്കുന്നു എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നാം ദുഃഖിക്കുകയും കരയുകയും ചെയ്യണം. എന്നാൽ പ്രത്യാശയില്ലാത്തവരെ പോലെ ആകരുതെന്ന് മാത്രം. ജാതികൾക്ക് വിശേഷ ക്രിസ്തുവിൽ വിശ്വാസം കണ്ടെത്താത്തവർക്ക് ഭാവി പ്രത്യാശ അവശേഷിക്കുന്നില്ല. അതിനാൽ അവർ ദുഃഖിക്കുകയും മാറത്തടിക്കുകയും ചെയ്യുന്നു. നാം ദുഃഖിതരെങ്കിലും ക്രിസ്തു മടങ്ങി വരുമെന്നതിൽ പ്രത്യാശയുള്ളവരത്രേ. 2 കാരണങ്ങളാൽ നാം അവിശ്വാസികളെ പോലെ ദുഃഖിക്കരുത്. 1, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അതത്രേ ക്രൈസ്തവ പ്രത്യാശയുടെ അടിസ്ഥാനശില. യേശു ജീവിച്ചെഴുന്നേറ്റു എന്ന സത്യം നമ്മുടെ പുനരുത്ഥാനത്തെയും നമ്മുടെ ഭാവി പ്രത്യാശ ഉറപ്പിക്കുന്നു. തിരുവെഴുത്തുകളിൻ പ്രകാരം ക്രിസ്തു ഉയർത്തതിനാൽ മരിച്ചവരുടെ ഉയർപ്പും സഭയുടെ ഉൾപ്രാപണവും എന്ന വചനവും ഭാവിയിൽ നിവർത്തിക്കപ്പെടും. 2, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. വാക്യം 17, ക്രിസ്തു മടങ്ങി വരുമ്പോൾ മരിച്ചവർ പുനരുത്ഥാനം പ്രാപിക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അന്ന് നാം നമ്മെ വിട്ടുപിരിഞ്ഞവരുമായി നിത്യതേജസ്ധാരികളായി കർത്താവിനോടുകൂടി ഇരിക്കും. ഈ പ്രത്യേക വെളിപ്പാടാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. അടുത്തത് പുനരുത്ഥാനം. 16-ാം വാക്യം റിസറക്ഷൻ നമ്മൾ പഠിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമെന്നതാണ് ക്രൈസ്തവൻ്റെ ക്രിസ്തീയ പ്രത്യാശ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാതലായ വിശ്വാസം. 1 കൊരിന്ത്യർ 15:53-54. ദേഹിയുടെ നിത്യാസ്തിത്വം അഥവാ അമർത്യത. വിശ്വസിക്കുന്നവർ പുനരുത്ഥാനവും വിശ്വസിക്കുന്നു. ഈ മർത്യമായത് അമർത്യതയെ പ്രാപിക്കുന്നു. ഒരു സുപ്രഭാതത്തെയാണ് നാം നോക്കി പാർക്കുന്നത്. അന്ന് നാം കർത്താവിനോട് സദൃശന്മാരായി തീരും. 1 യോഹന്നാൻ 3:1-3, വെളിപ്പാട് 22:1-5. അഥേനയിൽ പൗലോസ് മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ തത്വജ്ഞാനികളായി ഒരുപറ്റം ജനം അദ്ദേഹത്തെ പരിഹസിച്ചു. അപ്പോസ്തലപ്രവൃത്തി 17:32. ഗ്രേക്കരെ സംബന്ധിച്ച് ശരീരം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് മാത്രം അവർ കരുതിയിരുന്നു. എന്തിന്? ഭാവി പ്രത്യാശ കൊണ്ടായിരുന്നു? ഒരിക്കലുമല്ല. കാരണം
പുനരുത്ഥാന ഉപദേശം അവർക്ക് ഭോഷത്വമായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന്മേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:14 മുതൽ 16 വരെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമെന്ന് പൗലൂസ് പറയുന്നു. ക്രിസ്തീയ പ്രത്യാശ കർത്താവിൻ്റെ മടങ്ങിവരവ് നമ്മുടെ ഉയർപ്പ് എന്നുള്ളതാണ്. പ്രധാനമായ 3 കാരണങ്ങളാൽ പുനരുത്ഥാനം അനിവാര്യമാകുന്നു. 1, മനുഷ്യൻ്റെ സമ്പൂർണമായൊരു വ്യക്തിത്വത്തിന് ശരീരം ആവശ്യമാണ്. ദൈവം മനുഷ്യന് നൽകിയ വീണ്ടെടുപ്പ് അവൻ്റെ ആത്മാവിന് മാത്രമല്ല പ്രത്യേക ശരീരത്തിന് കൂടെ ഉള്ളതാകുന്നു. അതിൻ്റെ പൂർണ്ണമായ പൂർത്തീകരണമാണ് പുനരുത്ഥാനം. റോമർ 8:18 മുതൽ 25 വരെ വാക്യങ്ങൾ. 2, ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. അത് പുനരുത്ഥാനത്താൽ വീണ്ടും സ്ഥിരീകരിക്കപ്പെടണം. 1 കൊരിന്ത്യർ 6:19. 3, മനുഷ്യൻ്റെ ഒടുവിലത്തെ ശത്രുവാകുന്ന മരണത്തിന്മേൽ പൂർണ്ണ ജയപ്രഖ്യാപനം നടക്കുന്നത് പുനരുത്ഥാനത്തിലാകുന്നു. ക്രിസ്തു മരണത്തിന്മേൽ കൈവരിച്ച വിജയം പൂർണ്ണമായി മനുഷ്യനിൽ ഇവിടെയാണ് നിവൃത്തിയാകുന്നത്. കർത്താവ് ആകാശമണ്ഡലത്തിലേക്ക് മടങ്ങി വരുമ്പം അവിടുന്ന് പുറപ്പെടുവിക്കുന്ന ഗംഭീരനാദത്താൽ അഥവാ തൻ്റെ ശക്തമായ കൽപ്പനയുടെ ഗംഭീരധ്വനിയാൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ശരീരം വിട്ടുപിരിഞ്ഞ ദേഹിയും ആത്മാവും മടങ്ങി വന്ന് ഒരു പുത്തൻ ശരീരത്തിൽ അധിവസിക്കുകയും മനുഷ്യൻ വീണ്ടും ജീവനുള്ള അക്ഷതയും തേജസ്സുമുള്ള ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുന്ന അനുഭവമാണിത്. ഈ പ്രവൃത്തി ഭൂമിയിൽ അലിഞ്ഞു ചേർന്ന ശരീരത്തിൻ്റെ മൂലവസ്തുക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ശരീരത്തിൻ്റെ ഒരു പുനർനിർമ്മിതിയല്ല പ്രത്യേക. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരം കൊടുക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 15:35 മുതൽ 42 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വിതയ്ക്കുന്ന വിത്ത് കിളിർത്ത് വളർന്നു വരുമ്പോൾ ചെടിയിൽ നിന്ന് അതിൻ്റെ പുഷ്പത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതുപോലെ വിത്തിൽ നിന്ന് വ്യത്യസ്തമായ പുഷ്പം ഉളവാകുന്നത് പോലെ പുനരുത്ഥാന ശരീരം തേജസ്സും ശക്തിയും കൊണ്ട് വിഭിന്നമായ ഒന്നായിരിക്കും. ശുദ്ധന്മാരുടെ പുനരുത്ഥാന വേളയിൽ ധ്വനിക്കുന്ന 3 വിധ സാധാരണ ശബ്ദത്തെക്കുറിച്ച് അപ്പോസ്തോലൻ അനുസ്മരിപ്പിക്കുന്നു. 1, കർത്താവിൻ്റെ ഗംഭീരനാദം. 2, പ്രധാന ദൂതൻ്റെ ശബ്ദം. 3, ദൈവത്തിൻ്റെ കാഹളം. കർത്താവിൻ്റെ ഗംഭീരനാദം, ഇത് അധികാരത്തിൻ്റെയും ആജ്ഞയുടെയും ധ്വനിയാണ്. തിടുക്കവും ആധിപത്യവും അതിൽ അന്തർലീനമാണ്. മനുഷ്യായുസ്സിൽ ദൈവശബ്ദം കേട്ട് ആത്മീയ പുനരുത്ഥാനം പ്രാപിച്ച സകലവിശുദ്ധന്മാരും ജീവനോടിരുന്നാലും മരിച്ചാലും കർത്താവിൻ്റെ ഗംഭീരനാദത്തിങ്കൽ തേജസ്കരണം പ്രാപിക്കും. യോഹന്നാന്റെ സുവിശേഷം 5:25 മുതൽ 25 വാക്യങ്ങളിൽ അഭാഗം വിശദീകരിക്കുന്നു. കർത്താവിൻ്റെ ശബ്ദത്തിങ്കൽ ഉയർപ്പ് നടക്കുന്നു എന്നതിന് 2 സാക്ഷ്യങ്ങൾ അവിടുത്തെ ഐക്യ ജീവിത ചരിത്രത്തിൽ ഉണ്ട്. മരിച്ചു 4 നാൾ കഴിഞ്ഞ ബദാനിയിലെ ലാസറിന്റെ ശവകൂടത്തിനരികെ നിന്നുകൊണ്ട് ലാസറേ പുറത്തു വരിക എന്ന് ആജ്ഞാപിച്ചപ്പോൾ മരിച്ചവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. യോഹന്നാൻ 11:43. അന്നൊരു വ്യക്തിയുടെ പേര് മാത്രം ഉച്ചരിച്ചുള്ളൂ. എന്നാൽ ഉൽപ്രാവണത്തിങ്കിൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അവിടുന്ന് ബഹുവചന രൂപത്തിൽ കൽപ്പിക്കും. 2-ാമത്തെ സാക്ഷ്യവൻ കാൽവറിയിൽ ഉറക്ക വിളിച്ചു, പ്രാണനെ വിട്ടു. അപ്പോൾ കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറ വിട്ടു. 2, പ്രധാന ദൂതൻ്റെ ശബ്ദം. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും സാക്ഷ്യം വഹിച്ചത് ദൂതന്മാരാണ്. അതേപോലെ തൻ്റെ മടങ്ങിവരവിലും അവർക്കൊരു പങ്കുണ്ട്. ഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനായ മീഖായേൽ തൻ്റെ കീഴിലുള്ള സൈന്യവ്യൂഹത്തിന് ആയാറിലേക്ക് മാർച്ച് ചെയ്യുവാൻ കൽപ്പന കൊടുക്കുന്ന ശബ്ദമാണിത്. അപ്പോൾ സ്വർഗീയ സുരക്ഷാസേന അന്തരീക്ഷത്തിൽ അണിനിരക്കും. മോശയുടെ നിര്യാണ ശേഷവനെ ഉയർപ്പിക്കുമ്പോൾ സാത്താൻ അവനെതിരായി തർക്കമുന്നയിച്ചുവെങ്കിലും മീഖായേൽ അവനെ നിശബ്ദനാക്കി. യൂദായുടെ ലേഖനം 9-ാം വാക്യം. ഭാവിയിലും വിശുദ്ധന്മാരുടെ ഉയർപ്പിലും മീഖായേൽ സൈന്യവും പങ്കുചേരും. 3, ദൈവത്തിൻ്റെ കാഹളം. ഇസ്രായേൽ പാളയത്തിൽ 2 ആകളങ്ങൾ ഉപയോഗിച്ചിരുന്നതായി നാം പഠിക്കുന്നു. 1, ജനത്തെ വിളിച്ചു കൂട്ടുന്നതിന്. 2, പാളയം വിവിധ ആവശ്യത്തിനായി പുറപ്പെട്ടു പോകുക. ഈ 2 കാര്യവും കണ്ണിമയ്ക്കുന്നിടയിൽ സംഭവിക്കുവാൻ ദൈവത്തിൻ്റെ കാഹളം അന്ന് നീട്ടി ഊതുന്നു. 1 കൊരിന്ത്യർ 15:51 മുതൽ 53 വരെ. ഇവിടെ ഒരു സംശയ നിവാരണം കൂടെ രേഖപ്പെടുത്തട്ടെ, പറയട്ടെ. 1 കൊരിന്ത്യ 15:52 അന്ത്യകാഹളവും 1 തെസ്സലോനിക്കർ 4:16 ദൈവത്തിൻ്റെ കാഹളവും 24:31 മഹാകാഹളവും വെളിപ്പാട് 11:15 ദൂതനൂതന കാഹളവും ഒരേ സംഭവത്തെ കുറിക്കുന്നതാണെന്ന് ചിന്ത പലർക്കും ഉണ്ട്. എന്നാൽ അന്ത്യകാഹളവും ദൈവത്തിൻ്റെ കാഹളവും ഊതുമ്പോൾ സഭയുടെ ഉൽപ്രാപണം സംഭവിക്കുന്നുവെന്ന് സന്ദർഭം വരണം കൊണ്ട് തെളിയുന്നു. 24:31 മഹാകാഹളം ഇസ്രായേലിൻ്റെ അംഗീകരണത്തിനായി പല ദൂതന്മാർ പൂതലം മുഴുവൻ ഊതുന്നു. യെശയ്യാ 27:13 സെക്കറിയാ 9:14 അത് സഭയ്ക്ക് വേണ്ടിയുള്ളതല്ല. വെളിപ്പാട് 11:15 കാഹളം മഹോപദ്രവ കാലയളവിൽ ദൈവക്രോധം ചൊരിയപ്പെടുന്നതിനായി ദൂതൻ ഊതുന്നു. പ്രസ്തുത കാഹളത്തിലെ സംഭവങ്ങൾക്ക് കാലദൈർഘ്യമുണ്ട്. ഉൾപ്രാവണം റാപ്ചർ, ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ പിടിക്കപ്പെടും. വാക്യം 17, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. വേദശാസ്ത്രപരമായി നാം ഉപയോഗിക്കുന്ന ഉൽപ്രാപണം അഥവാ റാപ്ചർ എന്ന പദം ബൈബിളിലില്ല. എടുക്കപ്പെടും എന്ന് ചേർത്തിരിക്കുന്ന പദത്തിൻ്റെ ലാറ്റിൻ പ്രയോഗം റാപ്റ്റോ എന്നാണ്. ഇതിന് കോട്ട് അപ്പ്, ടു ക്യാരി ഓഫ് എന്നർത്ഥമുണ്ട്. ഇതിൽ നിന്നുമാണ് ഇംഗ്ലീഷിൽ റാപ്ചർ എന്ന പദം വന്നിട്ടുള്ളത്. ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുന്ന ആശയമാണ് റാപ്ചർ എന്ന പദത്തിന് ഏറെ അനുയോജ്യമായത്. ഗ്രീക്ക് പണ്ഡിതനായ ഡോക്ടർ കെന്നസ് എസ് എസ്റ്റ് ഈ പദത്തിന് 4 വിധാർത്ഥം പറഞ്ഞിട്ടുണ്ട്. 1, അതിവേഗം പിടിച്ചെടുത്തു കൊണ്ടുപോകുക. എക്സാമ്പിൾ, ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയെന്ന പ്രയോഗം നോക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 8:39. 2, ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുക അഥവാ കൈവശപ്പെടുത്തുക. സാത്താൻ ദൈവജനത്തെ ഇവിടെ സൂക്ഷിപ്പാനാണ് പരിശ്രമിക്കുന്നത്. ദൈവപുത്രൻ വന്ന് നമ്മെ തൻ്റെ അവകാശമെന്ന നിലയിൽ കൈവശപ്പെടുത്തും. സ്വതം നാശത്തിനു മുമ്പ് ദൂതന്മാർ ലോത്തിനെ ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കിയതുപോലെ ഒരു സംഭവം ഭാവിയിൽ നടക്കും. 10:19. 3, അവകാശപ്പെട്ടതിനെ കൈവശപ്പെടുത്തുക. കർത്താവിൻ്റെ മണവാട്ടിയാണ് സഭ, അവിടുന്ന് തൻ്റെ അവകാശത്തെ സ്വായത്തമാക്കും. 4, അപകടത്തിൽ നിന്ന് വിടുവിച്ചൊരു പുതിയ സുരക്ഷിത സ്ഥാനത്താക്കുക. ശുദ്ധന്മാരുടെ ഉൾപ്രാപണം വരുവാനേക്കാണ് ദൈവക്രോധത്തിനുള്ള വിടുതലും. ലോകത്തിൻ്റെ ആകർഷണ വലയത്തിൻ്റെ അപ്പുറത്തേക്ക് പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അന്ധകാര ശക്തികളുടെ കടന്നാക്രണമില്ലാത്തൊരു സുരക്ഷിത സ്ഥാനത്തേക്കുമുള്ള ഒരു പിടിക്കപ്പെടലാണ് ഉൾപ്രാപണം. മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു സംഭവം തന്നെ. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ ഉൾപ്രാപണം നടക്കുമെന്ന് പറഞ്ഞാൽ ഒരുവന്റെ മനസ്സിന്റെ വേഗതയിൽ അത് സംഭവിക്കുമെന്ന സാരം. ശക്തിയേറിയ ശബ്ദമെന്ന് മുഴങ്ങുമെങ്കിലും രക്ഷിക്കപ്പെടാത്തവർ ശ്രവിക്കയില്ല. ശൗലിനെ ദൈവം സന്ദർശിച്ചപ്പോൾ ഉദാഹരണം മനസ്സിലാക്കിയ സഹയാത്രക്കാർ വെളിച്ചം കണ്ടു, എങ്കിലും തന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. പ്രവൃത്തി 22:9. അഥവാ ലോകജനൻ ശബ്ദം കേട്ടാലും ഒരു ഇടിനാഥം മുഴങ്ങിയെന്നതിൽ കവിഞ്ഞ് ദൈവശബ്ദത്തിന് അർത്ഥം ഗ്രഹിക്കുകയില്ല. യോഹന്നാൻ 12:27-30. കർത്താവ് വരുമ്പോൾ തൻ്റെ വൃതന്മാർ സ്വർഗത്തിലേക്ക് പിടിക്കപ്പെടും. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 1000 കൈവിടപ്പെടും. രക്ഷിക്കപ്പെടാത്തവരുടെ കല്ലറകൾ അവിടെ തന്നെ ശേഷിക്കും. ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും ഭീകരമായ അപകട മരണങ്ങൾ അന്നുണ്ടാകും. ആശുപത്രികൾ അപകടങ്ങൾപ്പെട്ടവരെ കൊണ്ട് നിറയും. ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ ഭയവികുലരായി ഓടിയെത്തും. ലോക വാർത്താവിനിമയ കേന്ദ്രങ്ങൾ ആളുകൾ എല്ലാ രാജ്യങ്ങളിലും അപ്രത്യക്ഷരായെന്നും എല്ലാ വാഹനഗതാഗതങ്ങളും നിലച്ചുവെന്നും ആത്മഹത്യയുടെ നിരക്ക് അത്യന്തം വർദ്ധിച്ചുവെന്നും തുടങ്ങിയ വാർത്തകൾ പ്രക്ഷോഭണം ചെയ്യും. എങ്ങും ഭീതി, മുറവിളി, കരച്ചിൽ. ശ്മശാനഭൂമിയിൽ ആളുകളുടെ തിരക്ക്. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. മലാക്കി 3:18. ആ ദിവസം വേഗം സമാഗതമാകാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ ഒരുക്കം. ഈ ദിനങ്ങളിൽ ഒന്നിൽ അത് സംഭവിക്കാം. അതുകൊണ്ട് ഒരുങ്ങ് ഉണരെ. അടുത്തത് ഒരു പുനഃസംയോജനം, റീയൂണിയൻ. വിശുദ്ധന്മാർ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. 17:18 ആകാശത്തിനെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. നാം ആകാശ വിരിവിലേക്ക് മേഘതുല്യരായി പിടിക്കപ്പെടുന്നത് കർത്താവിനെ എതിരേൽപ്പാനാണ്. ഒരു രാജകീയ കൂടിക്കാഴ്ചയാണ് ഇവിടെ എതിരേൽക്ക് എന്ന പദത്താൽ അർത്ഥമാക്കുന്നത്. ഇന്ന് നാം വിശ്വാസത്താൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്നു. അന്ന് നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. മാത്രമല്ല, നാം ഓരോരുത്തരും അവനോട് സദൃശന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ 1 3 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിക്കുന്നു. തന്നെ തന്നെ നിർമ്മലീകരിക്കുക. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാൻ ഇനിയും അധികം നീതിയായിട്ട്, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. പ്രിയ ദൈവജനമേ, നമുക്ക് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ഒന്നായി ചേർക്കപ്പെടണമെന്ന് തിരുവെഴുത്തിൽ നിവൃത്തിയാണ്. വിശുദ്ധന്മാരുടെ പുനഃസംയോജനം, എഫേസ്യർ 1:10, അത് മഹത്വപൂർണമായ ഒരു കൂടിക്കാഴ്ചയായിരിക്കും. കാരണം വിശുദ്ധന്മാർ തേജസ്കരണം പ്രാപിച്ചവരായി രൂപാന്തരപ്പെട്ടിരിക്കും. പുത്രന്റെ മഹത്വം തനിക്കുള്ളവർ കാണണമെന്ന് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ആഗ്രഹം സമ്പൂർണമായി അന്ന് നിറവേറും. 1 യോഹന്നാൻ 17:23-24 വാക്യം. ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടത അന്ന് സ്വർഗീയ തേജസ്സിന് മുമ്പിൽ കൈമാറും. ദുഃഖവും നെടുവീർപ്പ് ഓടിപ്പോകും. കർത്താവ് നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മുഖാമുഖമായി കാണും. ആ പുനരൈക്യത്തിനായി നമുക്ക് നോക്കിപ്പാർക്കാം. സ്വർഗത്തിൽ നമുക്ക് അപരിചിതത്വമോ സുരക്ഷിതമില്ലായ്മയോ അനുഭവപ്പെടുകയില്ല. നാം സ്വന്തം ഭവനത്തെ നമ്മുടെ സ്വന്തക്കാരുടെ അടുക്കൽ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ കർത്താവിൻ്റെ സമീപേ അല്ല, നമ്മുടെ അരുമമണവാളൻ്റെ അടുക്കൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിൽ അത്രേ സന്തോഷിക്കുക. കോടാനുകൂടി വിശുദ്ധന്മാരുമായുള്ള ബന്ധം അന്ന് പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് യോഹന്നാൻ 14:3 എന്ന വാക്തത്വം അന്ന് പൂവണിയുന്നു. അല്പകാലത്തേക്കുള്ളൊരു വേർപാട് നിത്യകാലത്തേക്കുള്ളൊരു കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിക്കുന്നു. ഈ പുനഃസംയോജനത്തെക്കുറിച്ച് ദീർഘമായി തിരുവെഴുത്തൊന്നും പറയുന്നില്ല. കർത്താവ് ഭൂമിയിലായിരിക്കുമ്പം വിച്ഛേദിക്കപ്പെട്ട കുടുംബ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ അവിടുന്ന് അതീവ ശ്രദ്ധാലുവായിരുന്നു. നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച അവൻ്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ലൂക്കോസ് 7:15 ശുദ്ധന്മാരുടെ മധ്യ മരണം വരുത്തി വെച്ച വിടവെന്ന് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനോടുകൂടെ മറുരൂപമലയിൽ സമ്മേളിച്ച ശിഷ്യന്മാരുടെ ആഗ്രഹം, കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നന്നേ എന്നായിരുന്നുവെങ്കിൽ. മത്തായി 17:1-4 തേജസ്കരണം പ്രാപിച്ച വിശുദ്ധന്മാരുടെ കർത്താവുമായുള്ള സ്വർഗീയ കൂട്ടായ്മ ബന്ധം അഥവാ സ്വർഗീയ അസംബ്ലി എത്രയോ ഛേദകരമായിരിക്കും. 1 കൊരിന്ത്യർ 13:12 പ്രിയ സുഹൃത്തെ, ഭാവിയിൽ നടക്കാൻ പോകുന്ന വിശുദ്ധന്മാരുടെ ഉൾപ്രാവണം നിങ്ങളുടെ ജീവിതത്തെ എപ്രകാരമായിരിക്കും ബാധിക്കുന്നത്? താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഏറ്റവും മഹത്തായ വിവരണത്തിന് ശേഷം അപ്പോസ്തോലം പറയുന്നത്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവീൻ എന്നാണ്. സമാധാനവും ആശ്വാസവും കണ്ടെത്തുവാൻ ഈ പാഴുലകത്തിൽ ക്രിസ്തുവിൽ നിത്യമായ ആശ്വാസവും ധൈര്യവും കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ വചനങ്ങളെ കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.